നിത്യതയുടെ ദിനങ്ങളും എണ്ണാൻ ആർക്കു കഴിയും? ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളത്തിന്റെ ആഴവും നിർണയിക്കാൻ ആർക്ക് സാധിക്കും? ജ്ഞാനമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. വിവേകപൂർണമായ അറിവ് അനാദിയാണ്. ജ്ഞാനത്തിന്റെ വേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവളുടെ ദുഷ്കർമ്മ സൂക്ഷ്മ മാർഗങ്ങൾ ആരറിയുന്നു? ജ്ഞാനിയായ ഒരുവനേ ഉള്ളൂ. ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്. അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. തന്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് അവളെ പകർന്നു. അവിടുന്ന് സൽക്രിയ നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു. ദൈവഭക്തി മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിന്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. മരണ ദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു. അവളുടെ സന്തതികളോട് അവൾ വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണതയാണ്. അവൾ തന്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു. കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. അവളെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വമണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തൈവേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും അനീതിയായ കോപത്തിന് ന്യായകാരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വെക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസുകൃതങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവർ പ്രമാണം കാക്കട്ടെ. കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിനും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കവട നാട്യം കാണിക്കാതെ അധരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന്റെ മുമ്പാകെ നിന്നെ താഴ്ത്തും. കർത്താവിൽ ആശ്രയിക്കുക. എന്റെ മകനെ, നീ കത്ര ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. പാപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും കർത്താവിൽ ആശ്രയിക്കുക. അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവിൻ. വീഴാതിരിക്കാൻ വഴി തെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ. പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്തനാശനായത്? കർത്താവിന്റെ ഭക്തന്മാരിൽ ആരാണ് പരിക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്ക് എത്തുകയും ചെയ്യുന്നു. ഭീരുത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസ കരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം, ദുർബല ഹൃദയത്തിനും ദുരിതം. എന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. ക്ഷമ കെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും, അവിടുത്തെ മുമ്പിൽ വിനയരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. മാതാപിതാക്കന്മാരുള്ള കടമകൾ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്കു കേൾക്കുവിൻ. സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത്. പിതാവിന്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കരുണ കാണിക്കുന്ന വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കരുത്. ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ കോപിപ്പിക്കരുത്. കർത്താവിന്റെ ശാപമേൽക്കും. എളിമ, മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട, ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ നിന്ന് ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അഹങ്കാരം, നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശ്ശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ച് വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ദാനധർമ്മം, ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ക്ഷോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയും അരുത്. കഷ്ടതയനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരനിൽ നിന്ന് കണ്ണ് തിരിക്കരുത്. നിന്നെ ശവിക്കാൻ ആർക്കും ഇട നൽകുകയുമരുത്. എന്തെന്നാൽ മനനൊന്ത് ശവിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക, നായകനെ നമിക്കുക, പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യയോടും കൂടെ മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർതൃതുല്യനും ആയിരിക്കുക. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. ജീവന്റെ മാർഗം. ജ്ഞാനം തന്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു. അവളെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു. അവളെ അതിരാവിലെ അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ട് നിറയും. അവളെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും. അവൻ വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതം. അവളെ സ്നേഹിക്കുന്നവൻ പരിശുദ്ധനായവനെ സ്നേഹിക്കുന്നു. അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അവളെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും. അവളുടെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതരായിരിക്കും. അവളെ വിശ്വസിക്കുന്നവന് അവളെ ലഭിക്കും. അവന്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും. ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവനിൽ ഭയവും പീഡിത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസമുറയ്ക്കുന്നതുവരെ അവൾ തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തന്റെ സാധനകൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവൻ വഴിതെറ്റിപ്പോയാൽ അവൾ അവനെ പരിത്യജിക്കുകയും നാശത്തിന് വിടുകയും ചെയ്യും. ലജ്ജാശീലം തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. സ്വയം അവമാനം വരുത്തി വെക്കരുത്. എന്തെന്നാൽ പാപഹേതുവായ ലജ്ജയുണ്ട്. മഹത്വവും കൃപയും നൽകുന്ന ലജ്ജയുമുണ്ട്. നിനക്ക് തന്നെ ദ്രോഹം ചെയ്യുന്ന വിധം പക്ഷപാതം കാണിക്കരുത്. നിന്റെ വചനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങുകയുമരുത്. ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങുകയുമരുത്. ജ്ഞാനം നീ മറച്ചു വെക്കരുത്. ജ്ഞാനവും പ്രബോധനവും ഭാഷണത്തിലൂടെ പ്രകടമാകുന്നു. സത്യവിരുദ്ധമായി ഒന്നും ഒരിക്കലും വാദിക്കരുത്. സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം. തെറ്റു സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല. ഒഴുക്കിനെതിരെ നീന്തരുത്. വിട്ടിക്ക് കീഴ്പ്പെടരുത്. അധികാരികളോട് പക്ഷപാതം കാണിക്കുകയുമരുത്. മരിക്കേണ്ടി വന്നാലും സത്യം വിടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. വിവേകം വിട്ട് സംസാരിക്കരുത്. പ്രവൃത്തിയിൽ അശ്രദ്ധയും ആലസ്യവും പാടില്ല. ഭവനത്തിൽ സിംഹത്തെ പോലെ ആകരുത്. വൃത്യന്മാരുടെ കുറ്റം നോക്കി നടക്കരുത്. വാങ്ങാൻ കൈനീട്ടുകയോ കൊടുക്കുമ്പോൾ പിൻവലിക്കുകയോ അരുത്. സമ്പത്തിൽ ഗർവ് അരുത്. സമ്പത്തിൽ ആശ്രയിക്കരുത്. എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയും അരുത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത്. കർത്താവ് നിന്നെ ശിക്ഷിക്കും. തീർച്ച പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നും പറയരുത്. കർത്തൃകോപം സാവധാനമേ വരൂ. ക്ഷമിക്കുന്നതോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. അവിടുന്ന് എന്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും. കർത്താവെങ്കിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും വരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്. പാപത്തിൽ അത് ഉപരിക്കുകയുമില്ല. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. വാരിക്കൂ
രാജേഷ് അച്ഛൻ ലൈനിലുണ്ടോ? ഹലോ, ഒരു നല്ല പ്രഭാതം ആശംസിച്ചിട്ട് സൗത്ത്വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായ ബോറോ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് വന്നിരായിരിക്കുന്ന വിശ്വാസ സമൂഹത്തെയും വളരെ സന്തോഷപൂർവം സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധമായ നോമ്പിന്റെ ഈ നാട് കർത്താവിന് മനുഷ്യരോടുള്ള സ്നേഹത്തെ ചിന്തിക്കുവാനും കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളിലേക്ക് ഒരൊത്തിനോട്ടം നടത്തുവാനും താൻ നോറ്റതായ ഈ 40 ദിവസത്തെ നോമ്പ് നോൽക്കുവാനും തുടർന്നുള്ളതായ ദിവസങ്ങൾ കഷ്ടാനുഭവത്തിന്റെ നാളുകളോട് ദൈവത്തോട് ചേർന്ന് അടുത്തു ജീവിപ്പാനും മഹത്വകരമായ ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് ദൈവത്തോടൊപ്പം പ്രവേശിപ്പാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ നാളുകൾ ലഭിക്കുന്ന ഓരോ ദിനങ്ങളും ഏറ്റവും വിലയേറിയതാണ് എന്നുള്ളത് നമുക്കറിയാം. ആ നാളുകൾ, പ്രത്യേകിച്ച് ബുധനാഴ്ചയുടെ ദിവസങ്ങൾ, ഒരുമിച്ച് കൂടുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്ക് ഒരുക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. പാഠപുസ്തക സുവിശേഷ ഗീതങ്ങളിലെ 127-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. എല്ലാവർക്കും അറിയാവുന്നതായ ഗീതം, കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ധരെ. ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ സകലവും ത്യജിച്ച് നാൾതോറും തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ തിരുവചനത്തെ നാം ഓർക്കാം. എല്ലാ മനുഷ്യരും മാറിയാലും മാറ്റമില്ലാത്ത ദൈവ സാന്നിധ്യം നമ്മെ നയിക്കുമെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടുകൂടെ ഈ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. Amen.
കർത്താവാം. ആവശ്യ ഭാരങ്ങളണഞ്ഞിടുമ്പോൾ അവലംബമായിരിക്കാവൻ മാത്രമായി കുരിശെടുത്തൻ യേശുവിനെ ആരോഗ്യമിക്കും ഞാൻ അന്ത്യം വരെ. മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും, മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും. മാറ്റമില്ലാത്തവൻ മാനുവേൽ മഹിമയിൽ വാഴുന്നു ായി മാറ്റമില്ലാത്തവനുവേൽ മഹിമയിൽ വാഴുന്നു ഇന്നുമെനിക്കായി കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. സേവയതാൽ തീരണം പാരുപാദ സേവയതാൽ തേരും ഞാനൊടുവിലൻ പ്രിയനരികിൽ ആരുമയോടവനെന്നെ മാറോടണയ്ക്കും. തേരും ഞാനൊടുവിലൻ പ്രിയ ആരുമയോടവനെന്നെ മാർഗോടാണയ്ക്കും കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. കുരിശെടുത്തൻ അനുഗമിക്കും ഞാനന്ത്യം വരെ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാന്റെ നുപുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, കർണമില്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, കർണമില്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ക്രൂശയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ എന്തുകൊണ്ടെന്നാണ് കൃപ നിറഞ്ഞ മാതാവേ നിനക്ക് സമാധാനം. നമ്മുടെ പിതൃകുലമായ നമ്മുടെ കർത്താവേ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമേ ഭാവിയുള്ള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ബാറക്കുമോർ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, നിന്റെ വലത്തുഭാഗത്തെ കുഞ്ഞാടുകളോടുകൂടെ ഞങ്ങളെ എണ്ണേണമേ. നിന്റെ ഭയങ്കരമായ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കിൽ ശപിക്കപ്പെട്ടവരെ, നിങ്ങളെ അറിയാത്തത് കൊണ്ട് തന്നെ വിട്ടുപോകുവേൻ എന്നുള്ള ശബ്ദം നിന്നിൽ നിന്നാ ഞങ്ങൾ കേൾക്കുമാറാകരുതേ. ദൈവപുത്ര, സഹദേന്മാർ തങ്ങളുടെ ഞെരുക്കങ്ങളെയും പുണ്യവാന്മാർ തങ്ങളുടെ സുഹൃതങ്ങളെയും വഹിച്ചുകൊണ്ട് വരികയും നീ ഓരോരുവരും അവനവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണമുള്ള പ്രതിഫലം കൊടുക്കാനായിട്ട് നിന്റെയും നിന്റെ പിതാവിന്റെയും മഹത്വത്തോടുകൂടെ എഴുന്നള്ളുകയും ചെയ്യുന്ന സമയത്ത് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന നിത്യരാജ്യത്തെയും പുതിയ ജീവനെയും അവകാശിക്കൊള്ളുവീൻ എന്ന് പറയുന്നതായി നിറഞ്ഞ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവിന്റെ വചനവും ഏകജാതനുമായ മെസ്സിയ തമ്പുരാനെ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്നും ഇതുമുതൽ എന്നേക്കും എന്റെ സമാധാനം നിങ്ങൾക്ക് വെച്ചേക്കുന്നുവെന്നും പറഞ്ഞ് നിന്റെ ശിഷ്യന്മാർക്ക് നീ സമാധാനം കൊടുത്തതുപോലെ സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന നിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. തന്നെ സ്തുതിക്കുന്നവരുടെ സ്തുതിപ്പുകളോടുകൂടി ആകാശത്തെ പിളർന്ന് യാത്ര ചെയ്യുന്ന ഈ ദിവസത്തിന്റെ ദൂത കർത്താവിന്റെ കുറ്റങ്ങൾ മോചിക്കുവാനായിട്ട് അവന്റെ സന്നിധിയിൽ നീ ഞങ്ങളെ ഓർക്കണമേ. ഞങ്ങളുടെ കർത്താവേ, രോഗികളെ സുഖപ്പെടുത്തണമേ, വലഞ്ഞിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, യാതൊരുവിധ ഞെരുക്കത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ. ഞങ്ങളെല്ലായ്പ്പോഴും നിന്റെ സ്തുതികളെ ഉച്ചരിച്ചുകൊണ്ട് നിന്റെ പരിശുദ്ധ തിരുനാമത്തെ പൂഴ്ത്തുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവമേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സകല ഭാഗ്യങ്ങളിലും ഉന്നതമായിരിക്കുന്ന ഭാഗ്യം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തവനെ, നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഭാഗ്യം അനുഭവിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നീ ഞങ്ങളെ അറിയിച്ചിട്ടുള്ളതും ഞങ്ങളുടെ ആത്മാവ് മോഹത്തോടെ അന്വേഷിച്ച് വിഷമിക്കുന്നതുമായ ശരണം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ അശുദ്ധരും അയോഗ്യരുമാകൊണ്ട് നിന്റെ വിലാവിൽ നിന്നൊഴുകിയ വെള്ളം ഞങ്ങളുടെ മാലിന്യങ്ങളുടെ ബാഹുല്യത്തെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ പാപപരിഹാരത്തിനായിട്ട് ചെറിയപ്പെട്ട നിന്റെ രക്തം ഞങ്ങളെ വെടിപ്പും വിശുദ്ധിയുമുള്ളവരാക്കി തീർക്കുമാറാകണമേ. ഞങ്ങൾക്കുള്ളതിൽ നിന്നും നീ എടുത്തതിനാൽ ഞങ്ങൾക്കില്ലാത്തതായി നിനക്കുള്ളതിൽ നിന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ അനീതിയുടെ പെരുപ്പത്താൽ ഞങ്ങളുടെ അടുക്കിലേക്ക് നിന്നെ ഞങ്ങൾ പുറപ്പെടുമാറാക്കിയത് കൊണ്ട് നിന്റെ കരുണമൂലം നിന്റെ അടുക്കിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ച് നിന്റെ പ്രകാശലോകത്തിൽ മഹത്വത്തോടെ ഞങ്ങളെ വസിപ്പിക്കണമേ. സകലത്തിൽ നിന്നും എന്നേക്കും നിനക്ക് സ്തുതി, അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. അനുഗ്രഹീതമായിരിക്കുന്ന ദിവസത്തിനായിട്ട് ദൈവത്തെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഇന്ന് നമ്മോട് ദൈവവചനം അറിയിക്കുന്നത് ബഹുമാനപ്പെട്ട ഡാനിയൽ ജോർജ്ജിനാണ്. ഇതിനു മുമ്പും പല സമയത്തും ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുക്കുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്തത് ഈ സമയത്ത് വളരെ സന്തോഷപൂർവ്വവും നന്ദിയോടെയും ഓർക്കുന്നു. എപ്പോൾ ആവശ്യപ്പെട്ടാലും ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ സന്തോഷപൂർവ്വം നമുക്ക് വേണ്ടുന്നതായ ദൈവ വചന ധ്യാനങ്ങൾ നൽകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷം നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ അറ്റ്ലാന്റ സെന്റ് തോമസ് ഇടവകയുടെ വികാരിയാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ആ ഇടവക ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സജീവമായ ഒരു നേതൃത്വം നൽകുന്ന ഇടവകയാണ് എന്നുള്ളതും ഈ സമയത്ത് സന്തോഷത്തോടെ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ പുതിയ നിയമ ദൈവശാസ്ത്രത്തിൽ മാസ്റ്റേഴ്സ് ബിരുദം ഉണ്ട് എന്നുള്ളത് ഒരു പക്ഷേ നമുക്കൊക്കെ അറിയാവുന്നതാണ്. വളരെ ഭംഗിയായിട്ട് തിരുവചനത്തെ കുറിച്ച് മനസ്സിലാക്കുകയും അത് പഠിപ്പിക്കുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട അച്ഛന്റെ കഴിവ് വളരെ സ്തുത്യർഹമാണ് എന്നുള്ളത് നമുക്കറിയാം. വളരെ സന്തോഷത്തോടെ ഇന്നത്തെ തിരുവചനത്തിനായി ധ്യാനത്തിനായി ബഹുമാനപ്പെട്ട ബിന്നിയച്ഛനെ സന്തോഷപൂർവം സ്വാഗതം ചെയ്യുന്നു. അതിനു മുൻപായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ചേർന്ന് നമുക്ക് ഒരു ഗീതം ആലപിക്കാം. പാഠപുസ്തകത്തിലെ സുവിശേഷ ഗീതങ്ങളിലെ 220-ാമത്തെ ഗീതം ആനന്ദം ആനന്ദമേ, ക്രിസ്തീയ ജീവിതം ആനന്ദമേ എന്നുള്ള വളരെ പഴയ ഒരു ഗാനം നമുക്ക് ചേർന്ന് പാടാം. ദൈവത്തിന്റെ കൃപ നമ്മുടെ ബലഹീനതയിൽ തികയുവാനും ഈ ലോക ജീവിതത്തിന്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും അഭിമുഖീകരിക്കുവാനും അതിനപ്പുറമായി ദൈവത്തിന്റെ മക്കളായി തീരുവാനും നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗാനം നമുക്ക് ചേർന്ന് പാടാം. സുവിശേഷ ഗീതങ്ങളിലെ 220-ാമത്തെ ഗീതം ആനന്ദ ആനന്ദമേ, ക്രിസ്തീയ ജീവിതം ആനന്ദമേ.
ആനന്ദമാനന്ദമേ, ക്രിസ്തീയ ജീവിതം ആനന്ദമേ. ആനന്ദമാനന്ദമേ, ഇതു സൗഭാഗ്യ ജീവിതമേ, ഇതു സൗഭാഗ്യ ജീവിതമേ. അവനേയമിതം സ്നേഹിപ്പാൻ അധികം തരും ചോദനയിൽ, അവനേയമിതം സ്നേഹിപ്പാൻ അധികം തരും ചോദനയിൽ, അനുഗ്രഹം ലഭിക്കും ആകുലമകറ്റും അവൻ സന്നിധി മതി എനിക്ക്. അനുഗ്രഹം ലഭിക്കും ആകുലമകറ്റും അവൻ സന്നിധി മതി എനിക്ക്. ആനന്ദമാനന്ദമേ, ക്രിസ്തീയ ജീവിതം ആനന്ദമേ. ആനന്ദമാനന്ദമേ, ഇതു സൗഭാഗ്യ ജീവിതമേ, സൗഭാഗ്യ ജീവിതമേ. ബലഹീനതയിൽ കൃപ നൽകി പുലർത്തും എന്നെ വഴി നടത്തും, ബലഹീനതയിൽ കൃപ നൽകി പുലർത്തും എന്നെ വഴി നടത്തും. പലതിനെ നിനച്ചു വിലപിച്ചു ഹൃദയം കലങ്ങിടുകയിൽ ഇനി ഞാൻ, പലതിനെ നിനച്ചു വിലപിച്ചു ഹൃദയം കലങ്ങിടുകയിൽ ഇനി ഞാൻ. ആനന്ദമാനന്ദമേ, ക്രിസ്തീയ ജീവിതമാനന്ദമേ. ആനന്ദമാനന്ദമേ, ഇതു സൗഭാഗ്യ ജീവിതമേ, ഇതു സൗഭാഗ്യ ജീവിതമേ. മരുവിൻ വെയിലിൽ താളരാതെ മറയ്ക്കും തന്റെ ചിറകാടിയിൽ, മരുവിൻ വെയിലിൽ താളരാതെ മറയ്ക്കും തന്റെ ചിറകാടിയിൽ, തിരുമാറിലെന്നെ അണച്ചിടും സ്നേഹം കൊടിയെന്മീതെ വിരിച്ചിടുന്നു. തിരുമാറിലെന്നെ അണച്ചിടും സ്നേഹം കൊടിയെന്മീതെ വിരിച്ചിടുന്നു. ആനന്ദമാനന്ദമേ, സത്യജീവിതമാനന്ദമേ. ആനന്ദമാനന്ദമേ, ഇതു സൗഭാഗ്യ ജീവിതമേ, ഇതു സൗഭാഗ്യ ജീവിതമേ. ജടിക സുഖങ്ങൾ വിട്ടോടി ജയിക്കും ജനേശു എന്നതിപതിയല്ലോ ഭയമെന്നിയെ വസിച്ചിടും ഞാൻ ആനന്ദമാനന്ദമേ ക്രിസ്ത്യ ജീവിതം ആനന്ദമാനന്ദമേ ഇതു സൗഭാഗ്യ ജീവിതമേ ഇതു സൗഭാഗ്യ ജീവിതമേ.
സ്നേഹിതരെ, പ്രധാനപ്പെട്ട അച്ഛന്മാരെ, അതുപോലെ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിശ്വാസികളുമേ, ഈ നോയമ്പ് കാലത്ത് നല്ല രീതിയിൽ നോയമ്പ് നോക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഉള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് അല്പസമയം ദൈവവചനം ധ്യാനിക്കാം. എന്നാൽ ഞാൻ ഇവിടെ ചിന്തിക്കുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:1-16 വരെയുള്ള വാക്യങ്ങളാണ്. അടുത്ത ഞായറാഴ്ചത്തെ ഏവൻഗേലിയോൻ വായനകളിൽ ഒന്നാണ് ഈ ഭാഗം. 3-ാമത്തെ ഞായറാഴ്ചയിലെ വേദവായന കുറിപ്പുകൾ നമുക്ക് തന്നിരിക്കുന്ന ഭാഗമാണിത്. ഏവൻഗേലിയോൻ 1:1 ഇത് യോഹന്നാൻ 5:1-16 വരെയുള്ള വാക്യം. അവിടെ പറയുന്നത്, നമുക്ക് വേദപുസ്തകം പേരുള്ളവർക്ക് അത് റെഫർ ചെയ്യാം. 2-ാമത്തെ വാക്യം മുതല്, യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെത്തസ്ദ എന്ന് എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെക്കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനന് വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറയും. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. എന്നാൽ അന്ന് ശബത്തായിരുന്നു. ആകെ ലഘുതന്മാർ സൗഖ്യം പ്രാപിച്ചവനോട്, ഇന്ന് ശബത്താകുന്നു, കിടക്ക എടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്ക എടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, കിടക്ക എടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആര് എന്ന് ചോദിച്ചു. എന്നാൽ അവിടെ പുരുഷാരം ഉണ്ടായിരിക്കാൻ യേശു മാറിക്കളഞ്ഞതുകൊണ്ട് അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കുക, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ, ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പോയി, തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാർ അറിയിച്ചു. യേശു ശബത്തിൽ അത് ചെയ്തുകൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. ഇന്നത്തെ ഈ വേദഭാഗം അല്പസമയം ധ്യാനിക്കുവാനായിട്ട് ശ്രമിക്കാം. ഈ സമയത്ത് കർത്താവ്, സ്നേഹിതരെ, ഇവിടെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത ഈ ഒരു അവസ്ഥയില്, ഈ രോഗിയുടെ അവസ്ഥയില് നാം നമ്മെ തന്നെ ഒന്ന് ചിത്രീകരിച്ച് നോക്കിയാൽ നമ്മുടെ നില ഏറെക്കുറെ ഇങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളൊക്കെയും ദേവാലയത്തിൽ വരുന്നു, നല്ല ഡ്രസ്സുകളൊക്കെ ധരിച്ചുകൊണ്ട് ദേവാലയത്തിൽ വരുന്നു, സന്തോഷം ഉള്ളവരായിട്ട് പലരും അഭിനയിക്കുന്നു, കാണിക്കുന്നു. ഉള്ളിന്റെ ഉള്ളിൽ നീറുന്ന പ്രശ്നങ്ങൾ പലരുടെയും മനസ്സുകളിലുണ്ട്. ഒരാൾക്ക് ജോലിയിൽ പ്രശ്നമാണെങ്കിൽ വേറൊരാൾക്ക് വേറെ ആൾക്കാർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ പ്രശ്നം കാണാം. മറ്റ് കുട്ടികൾക്കാണെങ്കിൽ പിയർ പ്രഷർ, ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ പിയർ പ്രഷർ കാണാം. നല്ല മാർക്ക് വാങ്ങിക്കാത്തുള്ള പ്രയാസം കാണാം. സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, രോഗങ്ങൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഭവനത്തില് നല്ല ബന്ധത്തിൽ കഴിയുവാനായിട്ട് സാധിക്കുന്നില്ലെന്ന് വരാം. നമ്മുടെ സഹോദരങ്ങളുമായിട്ട് നല്ല റിലേഷൻഷിപ്പിൽ കഴിയുവാൻ സാധിക്കുന്നില്ലെന്നും പലയിടത്തും കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ അതേ കാലത്തിൽ വരും സന്തോഷവാന്മാരായിട്ട് സന്തോഷവതികളായിട്ടും ഒക്കെ നമുക്ക് അഭിനയിക്കുവാനും കാണിക്കുവാനും ഒക്കെ സാധിക്കും. പ്രശ്നങ്ങളുടെ ഒരു വലിയ കൂമ്പാരം നമ്മുടെ മനസ്സുകളിലൊക്കെ ഉണ്ടായിരിക്കാം. ഈ ഭാഗത്ത് ഇതിനോട് റിലേറ്റ് ചെയ്ത് ചിന്തിച്ചു നോക്കി നമുക്കറിയാം, കർത്താവ് സുവിശേഷത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധമസ്തായ സുവിശേഷം 14:28-30 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, അധ്വാനിക്കലും പാലിച്ചുവെക്കലും എന്റെ അടുക്കൽ വരുവീൻ, ഞാന് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വസ്ഥത തരാം, പ്രദാനം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇത് അവിടെ പറയുന്നത് കർത്താവിന്റെ അടുത്ത് ചെന്നു കഴിഞ്ഞാല് എളുപ്പം തന്നെ പ്രശ്നങ്ങൾ തീരും എന്നുള്ളതല്ല എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷേ കർത്താവിൽ വിശ്വസിക്കുമ്പോഴേ, ആശ്രയിക്കുമ്പോഴേ അതിനൊരു പരിഹാരം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ എളുപ്പം പരിഹരിക്കപ്പെടുന്നത് കാണാം, ചിലത് അതുപോലെ തന്നെ കർത്താവ് നമുക്ക് പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുവാനുള്ള ശക്തി പ്രദാനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിരുന്നാലും ഈ ഒരു ഭാഗത്ത് ഇവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് ഈ ബത്തിസ്ത എന്ന് പറയുന്ന ഈ കുളത്തിനടുത്ത് കിടന്നിരുന്ന മനുഷ്യന്റെ സൗഖ്യം എന്ന് പറയുന്നത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. 38 വർഷമായിട്ട് നടക്കുവാൻ എഴുന്നേക്കുവാൻ പാടില്ലാത്ത മനുഷ്യൻ, കിടക്കെ തന്നെ കിടക്കുന്ന ഒരു മനുഷ്യൻ, മറ്റുള്ളവർക്ക് ഭാരമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവനെ പറ്റി തന്നെ നല്ല ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ അവൻ ഒന്നിനും കൊള്ളരുതാത്തവനാണെന്നുള്ള ഒരു ബോധം ഒരു പക്ഷെ അവന്റെ മനസ്സിലുണ്ടായിരിക്കാം. ഇവിടെയാണ് കർത്താവ് മുന്നോട്ട് വന്ന് ഇവനെ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണുന്ന സാധിക്കുന്നത്. എങ്ങനെ കർത്താവ് ഇവനെ മോട്ടിവേറ്റ് ചെയ്യുന്നു, സൗഖ്യത്തിനായിട്ട് ഇവനെ പ്രചോദിപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. നമ്മുടെ ജീവിതത്തില് ഇത് വളരെയധികം ആവശ്യമാണ്. സൗഖ്യത്തിനായിട്ട് നമ്മെ അനുദിനം പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അനുദിനം ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് പരിശുദ്ധാത്മാവ് അവിടെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് റിലേറ്റ് ചെയ്ത് നാം കാണേണ്ടത്. ഇതിന്റെ ഒന്നാമത്തെ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒന്നാമത്തെ ഭാഗത്ത് കർത്താവ് അവന്റെ അടുക്കൽ ചെല്ലുന്നു, അവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇവിടെ അവന്റെ ആവശ്യത്തിന് കർത്താവ് ഇനീഷ്യേറ്റ് ചെയ്ത് ഹി ഐഡന്റിഫൈഡ് വാട്ട് ഹി വാണ്ടഡ്, അവിടെ ഇടപെടുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കും, ഇത്രയും വർഷമായിട്ട് രോഗിയായിട്ട് കിടക്കുന്ന ഈ മനുഷ്യനോട് കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. ഒരു അബ്സർഡ് ക്വസ്റ്റ്യൻ ആയിട്ട്, ഒരു വല്ലാത്തൊരു ചോദ്യമായിട്ട് നമുക്കിതിനെ നമുക്ക് തോന്നാം. പക്ഷെ വളരെയധികം വാലിഡ് ആയിട്ടുള്ള, വളരെയധികം യോഗ്യമായ ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് സൗഖ്യമാകുവാൻ അവസരമുള്ളപ്പോഴും രോഗിയായി കണ്ടിന്യൂ ചെയ്യുന്ന, തുടരുന്ന മനുഷ്യൻ എപ്പോഴും നമുക്കറിയാം, എപ്പോഴും പല ചില നമ്മുടെയൊക്കെ പലരുടെ ഇതുണ്ട്, നമുക്ക് സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ രോഗാവസ്ഥയെ പറ്റി പറയുന്ന സ്വഭാവം പലർക്കും ഉണ്ട്. കംപ്ലൈനിങ് ഒരു നമ്മുടെ സിക്നസിനെ പറ്റി കംപ്ലൈൻ, നമ്മുടെ രോഗത്തെ പറ്റി കംപ്ലൈൻ ചെയ്ത് സിമ്പതി ലഭിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ ചോദ്യം കർത്താവിനോട് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിനക്ക് ഒരു ചേഞ്ച്, ഒരു വ്യത്യാസം ആവശ്യമാണോ? ഡു യു റിയലി നീഡ് എ ചേഞ്ച്? കർത്താവ് ആ ചോദ്യം ചോദിച്ചപ്പോൾ അതിന് പല പല അർത്ഥമുണ്ട്. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചതിന്റെ അർത്ഥം ശരിക്കും അവനോട് ചോദിക്കുന്നത് നിനക്ക് വ്യത്യസ്തമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നിനക്ക് താല്പര്യമുണ്ടോ, അതായത് നിനക്ക് ഒത്തിരി ഫ്രണ്ട്സ് കൂട്ടുകാരുണ്ട് ഇവിടെ, നീയുടെ അവരെ എല്ലാം ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുകയാണ്, നീയുടെ എല്ലാ ദിവസവും ഇവിടെ വന്ന് കിടക്കുന്നു. പക്ഷെ ഞാൻ നിന്നെ സൗഖ്യമാക്കിയാൽ നിന്റെ കൂട്ടുകാരൊക്കെ പുതിയ കൂട്ടുകാരായിരിക്കും നിനക്കിനി കിട്ടുന്നത്, നിനക്കിനി പുതിയൊരു ജോലി കിട്ടും, നിനക്ക് വേറെ ജോലി അന്വേഷിച്ച് നീ പോകണം. അതുകൊണ്ട് കർത്താവ് അവനോട് ചോദിച്ചത് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ഉത്തരം അവനിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അതായത് നിനക്ക് സൗഖ്യമാകണമെങ്കിൽ നീ തന്നെ അത് ആഗ്രഹിച്ചേ പറ്റുകയുള്ളൂ. എനിക്കും നിങ്ങൾക്കും വേണ്ടത് അവിടെയാണ്. ഞാൻ ആഗ്രഹിക്കണം എനിക്കൊരു വ്യത്യാസം വരണമെന്ന്, എനിക്കൊരു ചേഞ്ച് ഉണ്ടാകണമെന്ന്, എന്റെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകണം, ഞാൻ വേറൊരു ജീവിതത്തിലേക്ക് കടന്നു വരണം, ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വരണം, ഒരു ചേഞ്ച് എനിക്ക് ആവശ്യമാണെന്ന് എനിക്ക് തോന്നാതെ എനിക്കത് അനുഭവിക്കുവാനായിട്ട് സാധിക്കില്ല. ഇവിടെ നമ്മള് പിന്നെ ഇവിടെ പലരും കേട്ടോണ്ട് മോട്ടിവേഷൻ റീഇൻഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഒരു ഇതില് ഒരു ട്രെയിനിങ്ങില് സിക്സ് സിഗ്ലറിനെ പറ്റി നിങ്ങൾ പലരും വായിച്ചു കാണും, കേട്ട് കാണും അല്ലെങ്കിൽ. അപ്പൊ ഈ സിക്സ് സിഗ്ലർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം ഇയാളും കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നപ്പോഴ് അയാൾക്ക് തന്നെ തോന്നി തന്റെ വെയിറ്റ് വളരെ കൂടുതലാണ്, ഈ വെയിറ്റ് കുറയ്ക്കണമെന്ന്. അതിന്റെ ഒരു ഇൻസെന്റീവ് ആയിട്ട് അതേ ഒരു പിന്നെ വണ്ണം കുറഞ്ഞ ഒരു മനുഷ്യന്റെ ഒരു പടം ഫ്രിഡ്ജിന്റെ ഡോറെ കൊണ്ട് പതിച്ചിട്ട് ഇത് ഓരോ ദിവസവും കണ്ട് തന്റെ മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്ത് അദ്ദേഹം ഈ വെയിറ്റ് കുറച്ചതായിട്ട് വായിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് പിന്നെ ആ കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ എപ്പോഴും നമ്മളെ ഓർപ്പിക്കുന്ന, നമ്മൾ നമ്മളെ തന്നെ ഓർപ്പിക്കുകയാണ് നമുക്ക് എന്തായിത്തീരണം എന്ന്. നാം നമ്മെ തന്നെ ഓർപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു മോട്ടിവേഷൻ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇത് കർത്താവ് വളരെ വ്യക്തമായിട്ട് ഈ മനുഷ്യനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നീ ഇങ്ങനെ എല്ലാ ദിവസവും ഇവിടെ വന്ന് കിടക്കുന്നു, ഇവിടെ ഭിക്ഷ കിട്ടുന്നു, യാചിക്കുന്നു എന്ന്, നിനക്ക് ഇനിയും വ്യത്യസ്തമായ ഒരു ജീവിത രീതിയിലേക്ക് കടന്നു വരുവാൻ നിനക്ക് താല്പര്യമുണ്ടോ? അവിടെയാണ് ചോദ്യം. ഇന്ന് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം അത് തന്നെയാണ്. ഇത് പിന്നെ ഒരു ഒരു ലേഖനത്തില് ഡോക്ടർ മിനിർ താൻ മേയർ എന്ന് പറയുന്ന ആളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നവരുടെ ഒരു ലേഖനമുണ്ട്. അതിനകത്ത് ആ ലേഖനത്തിന്റെ ഹെഡിങ് എന്ന് പറയുന്നത്, നിങ്ങൾക്കൊക്കെ ഗൂഗിൾ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഒക്കെ എപ്പോഴും നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം, ഹാപ്പിനെസ് ഈസ് എ ചോയ്സ് എന്ന ഉള്ള ഒരു ഇതാണ് ഒരു ലേഖന പരമ്പരയാണത്. പിന്നെ രോഗികളായിട്ടുള്ളവർ വന്ന് അവർക്ക് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ പിന്നെ വ്യത്യസ്തമായ ജീവിതത്തിലേക്ക് കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചു, ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. വി ട്രൈ അവർ ലെവൽ ബെസ്റ്റ് ബട്ട് വി ക്യാൻ ഡു ഇറ്റ്. ഓരോ റീസൺസ് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ടായി അവിടെ ആ ലേഖനങ്ങളിൽ. ഞാനത് പറയുന്നത് എനിക്ക് എന്റെ ഭാര്യയുമായിട്ട് എനിക്ക് നല്ല റിലേഷൻഷിപ്പ് കഴിയാൻ പറ്റുന്നില്ല, ഐ കനോട്ട്, എന്റെ ഭർത്താവുമായിട്ട് എനിക്ക് റിലേഷൻഷിപ്പ് കഴിയാൻ പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ കറക്റ്റായിട്ട് എല്ലാ സമയം ചെയ്യുവാനായിട്ട് സമയം പറ്റുന്നില്ല. ഇങ്ങനെ ഓരോത്തിനെ ഓരോ കാര്യങ്ങളും ഇതിനെ പറ്റി പറയുന്നത് നമ്മ അതിനകത്ത് ആ പുസ്തകത്തിൽ പറയുന്നത് നമുക്ക് നമ്മളെ പറ്റി തന്നെ ഒരു അവബോധം നമ്മൾ തന്നെ മനസ്സിലാക്കണം, നമുക്കത് ചെയ്യാൻ സാധിക്കും എന്ന് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കർത്താവ് ഫിലിപ്പിയർക്ക് ലേഖനം 4:13 വാക്യത്തിലെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ബൈ ദ പവർ ഓഫ് ക്രൈസ്റ്റ്. കർത്താവിന്റെ കൃപയാൽ കർത്താവിന്റെ ശക്തി ഉണ്ടെങ്കിൽ എനിക്കെല്ലാം ചെയ്യുവാൻ സാധിക്കും. ഐ ക്യാൻ ഡു ഓൾ തിങ്സ്, എനിക്ക് എല്ലാത്തിനും മതിയായ കർത്താവാണ്, എനിക്കെല്ലാത്തിനും എന്നെ ശക്തിപ്പെടുത്തുന്ന കർത്താവാണെന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ മോട്ടിവേഷൻ, നമുക്ക് ചേഞ്ച് ചെയ്യുവാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്കുണ്ടാകും. സോ നമുക്ക് മനസ്സിലാക്കേണ്ട, വി നീഡ് ടു ഡിറ്റർമൈൻ വാട്ട് വി റിയലി വാണ്ട്. നമ്മൾ തന്നെയാണ് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് നാം എന്തായിത്തീരണം, നമുക്ക് എന്താകണമെന്നുള്ളത്. ഇവിടെ ഒന്നാം ഭാഗത്ത് കാണുന്നത് കർത്താവിനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്, ഡു യു റിയലി വാണ്ട് ടു ഗെറ്റ് വെൽ, നിനക്ക് സൗഖ്യമാകുവാൻ ആഗ്രഹമുണ്ടോ, നിനക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുണ്ടോ. ഒന്നാമത്തെ ഭാഗം അവിടെയാണ് കാണുന്നത്. രണ്ടാമത് അവനോട് കർത്താവ് ചോദിച്ചപ്പോ രണ്ടാം ഭാഗത്ത് കാണുന്നത്, ഭർത്താവരോട് പറയുകയാണ്, യു ഷുഡ് ക്വിറ്റ് ബ്ലെയിമിങ് അതർ പീപ്പിൾ. മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യേണ്ട കാര്യം നിനക്കില്ല. ഭർത്താവ് അവൻ പറയുകയാണ്, എനിക്കിവിടെ ഞാനിവിടെ 38 വർഷമായിട്ട് നടക്കുന്നു, എന്നെ ഇവിടെ രക്ഷപ്പെടുത്തുവാനായിട്ടോ അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ടോ എനിക്ക് ഇവിടെ ആരുമില്ല. അത് ദൂരം കുളത്തിലിറങ്ങി വെള്ളം കലക്കും, വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നതിൽ ഏത് വ്യാധി പിടിച്ചില്ലാതെ സൗഖ്യം പ്രാപിക്കും എന്ന് അതിനകത്ത് പറയുന്നു. രോഗി പറയുകയാണ്, യജമാനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവിടെ ഒരു ഒരു കംപ്ലൈന്റ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കൊക്കെയും നമ്മുടെ കുറവുകൾ, നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുടെയും ബ്ലെയിം മറ്റുള്ളവരുടെ മുകളിലിടുക എന്നുള്ളത്, നമ്മുടെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വയ്യായെങ്കിൽ മറ്റുള്ളവരുടെ ചുമലിൽ ഇത് വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ബ്ലെയിം ചെയ്യുക എന്നുള്ളത്, അവരുടെ പേരിൽ ആരോപിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു പ്രശ്നമാണ്. നമുക്ക് അറിയാം, വേറെ ദിവസത്തെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുന്നുണ്ട്. ദൈവം മാധവനോട് ചോദിച്ചു, നീ എന്താണ് അനുസരണക്കേട് കാണിച്ചത് എന്ന് ചോദിച്ചപ്പോഴ് മാധവൻ പറഞ്ഞു, അത് ഹവ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്, ഹവ പറയുന്ന പാമ്പ് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. ഇങ്ങനെ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മോശയുടെ സഹോദരൻ അഹരോന്റെ അടുക്കല് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഈ മോശ ചോദിക്കുന്നുണ്ട് അഹരോനോട്, നീ എന്തിനാ ഈ കാളക്കുട്ടി ഉണ്ടാക്കി ഇവർക്ക് കൊടുത്തത്. ഉടനെ അഹറോൻ ഉടനെ തന്നെ പറയുന്നു, അത് എന്റെ പേരിൽ ആരോപിക്കേണ്ട കുറ്റമല്ല, കാരണം ഈ ജനങ്ങൾ അത് ചോദിച്ചത് കൊണ്ട് ഞാനത് കൊടുത്തേ ഉള്ളൂ. വീണ്ടും നമുക്കൊരു സുവിശേഷ ഭാഗത്ത് പീലാത്തോസ് കാണിക്കുന്നത്, പീലാത്തോസ് പറയുന്ന ഇതെല്ലാം മനസ്സിലാക്കി കർത്താവിന്റെ പക്കൽ പാപം കുറ്റങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റം മറ്റൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയിരിക്കെ തന്നെ പീലാത്തോസ് തന്റെ മുകളിൽ ആ പാപം വരണ്ട എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൈയിടുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇന്നും നമ്മൾ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ലേഖനത്തിൽ വായിച്ചാണ് അതിനകത്ത് പറയുന്നത്, ഒരു ഇംഗ്ലീഷ് ലേഖനമാണ് അതിനകത്ത് പറയുന്നത്, ഐ വുഡ് സ്റ്റോപ്പ് ഡ്രിങ്കിങ് ഇഫ് മൈ വൈഫ് വുഡ് ക്വിറ്റ് നാഗിങ് മീ, ഐ വുഡ് വർക്ക് ഹാർഡർ ബട്ട് നോ വൺ അപ്രീഷിയേറ്റ് മീ, ഐ വുഡ് ലൈക്ക് ബെറ്റർ ഗ്രേസ് ബട്ട് മൈ ടീച്ചർ ഡസന്റ് ലൈക്ക്. ഇത് നമ്മളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. എന്റെ ഭാര്യ എന്നെ ഇങ്ങനെ ബോധർ ചെയ്യാതിരുന്നാൽ ഞാൻ മദ്യപാനം നിർത്തും, അല്ലെങ്കിൽ ഞാൻ നല്ലതുപോലെ ജോലി ചെയ്യും പക്ഷെ എന്നെ ആരും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കുറെ കൂടെ നല്ലതായിട്ട് ബെസ്റ്റായിട്ട് ജോലി ചെയ്തേനുമായിരുന്നു. കുട്ടികൾ ചിലർ പറയുന്നത് എന്റെ ടീച്ചർ എന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് ബെസ്റ്റ് ഗ്രേഡ് കിട്ടാറില്ല, നല്ല ഗ്രേഡ് കിട്ടാറില്ല. നാം ഇങ്ങനെ പല രീതിയിൽ മറ്റുള്ളവരെ കുറ്റം ചുമത്തുവാനായിട്ട് അതിസാമർഥ്യം പലപ്പോഴും നമ്മൾ കാണിക്കും. നമ്മൾ നമ്മുടെ ചുറ്റുപാടിനെ കുറ്റം പറയും, നമ്മുടെ പാരമ്പര്യത്തെ കുറ്റം പറയും, അത് അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് ഞാൻ അങ്ങനെ ചെയ്തു പോയെന്ന് പറയും, എന്നാൽ നാം നമ്മെ കുറ്റം പറയാറില്ല. ഇതിനൊക്കെ മുകളിലായിട്ട് നമുക്ക് ഉയരുവാൻ സാധിക്കും. അവിടെയാണ് കർത്താവ് അവനെ പഠിപ്പിക്കുന്ന ഒരു പാഠം, യു ഷുഡ് ക്വിറ്റ് ബ്ലെയിമിങ് അതർ പീപ്പിൾ. മൂന്നാമത് ഭാഗത്ത് വീണ്ടും നമ്മൾ കാണുവാൻ സാധിക്കുന്നത്, കർത്താവ് അവനോട് പറയുന്നു, യാതൊരു പിന്നൊന്ന് സംസാരത്തിലെ യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറയുന്നു. ആ സമയത്ത് അവൻ എഴുന്നേക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഭാഗത്തു നിന്ന്, ഈ രോഗിയുടെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായ ഒരു ശ്രമം സൗഖ്യമാക്കപ്പെടുവത്തക്കവണ്ണം, പെടാൻ തക്കവണ്ണം, സൗഖ്യമാകുവാൻ തക്കവണ്ണം ആത്മാർത്ഥമായ ഒരു ശ്രമം ഈ രോഗിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് കർത്താവിൽ വിശ്വസിക്കുന്നതിന്റെ ഒരു ടെസ്റ്റായിട്ടല്ല, പിന്നെയോ ഇവനെ അറിയത്തില്ലായിരുന്നു, യേശു ആരാണെന്ന് പോലും ഇവൻ അറിയത്തില്ലായിരുന്നു. കർത്താവ് ഇവന്റെ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് ആഗ്രഹത്തോടുകൂടി ചെന്ന് ഇവനെ സഹായിക്കുകയായിരുന്നു ഇവിടെ ചെയ്ത്. കാരണം ഇവൻ അറിയത്തില്ല യേശു ആരാണെന്നും എന്താണെന്നൊന്നും ഇവൻ അറിയുന്നില്ല. ഇവന്റെ പ്രശ്ന പരിഹാരത്തിനായിട്ട് കർത്താവിൽ ഇനിഷ്യേറ്റീവ് ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. കർത്താവിനോട് പറയുന്നത്, നീ 38 വർഷമായിട്ട് ചെയ്തിട്ടില്ല, അതിന്റെ കിടക്കെടുത്ത് നടന്നിട്ടില്ല. അതുകൊണ്ട് നീ ഇപ്പൊ തന്നെ ഇത് കിടക്കെടുത്ത് മുന്നോട്ട് വരെ നടക്കുക. ഈ മനുഷ്യൻ അതിന് ശ്രമിക്കുന്നു, കിടക്കെടുക്കുന്നു, നടക്കുന്നു, അവന് മുമ്പോട്ട് പോകുന്നു. ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാലാമത് ഒരു ഭാഗം കൂടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് ധ്യാനിക്കാം. നാലാമതായിട്ട് കർത്താവിനെ പലരും ചോദിച്ചു, ആരാണ് ഇത് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ അവർ അവനോട് കിടക്കെടുത്ത് നടക്കുന്നതിനോട് പറഞ്ഞ മനുഷ്യനാര് എന്ന് ചോദിച്ചു. അവിടെ കർത്താവിനെ അവൻ പറയുകയാണ്, ഇങ്ങനെ ഒരാളാണ് എന്നെ സൗഖ്യമാക്കിയത് എന്ന് പറയുകയാണ്. ഈ മനുഷ്യൻ കർത്താവിന്റെ ഈ പ്രവർത്തനത്താല് പ്രചോദിപ്പിക്കപ്പെട്ട് സൗഖ്യമാകപ്പെട്ട് മുന്നോട്ട് വരുന്നു. അപ്പൊ ഈ യഹൂദന്മാരെല്ലാം പറയുന്നത്, നീ ഈ ദിവസം ശബത്തായതുകൊണ്ട് നീ ഇതെടുക്കുന്നത് വിഹിതമല്ല, അങ്ങനെയാണ്, തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവന്റെ ഏറ്റവും അവസാന ഭാഗത്ത് വരുമ്പോൾ യേശു കർത്താവ് അവനെ ദേവാലയത്തിൽ വെച്ച് കാണുന്നു. എന്നിട്ട് അവനോട് പറയുന്നു, 14 അധ്യായത്തില് പറയുന്നത്, യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കുക, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്തോ ഒരു കുഴപ്പം ഇവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായിട്ട് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അവന്റെ ചെറുപ്പകാലത്ത് എന്തോ ഒരു അനുസരണക്കേട്, എന്തോ ഒരു പാപം അവനെ പിടികൂടി, അതുമൂലം രോഗമുണ്ടായി. ഒരുപക്ഷെ അവൻ കഷ്ടതയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോരുന്ന സമയമാകാം ഇത്. അതുകൊണ്ട് കർത്താവ് അവനെ ശാരീരികമായും ആത്മീയമായും സൗഖ്യമാക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ ഇനി വീണ്ടും പാപം ചെയ്യരുത്, അധികം തിന്മയായുള്ളത് ഭവിക്കാതിരിക്കുവാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ മൂലം രോഗമാകുക എന്ന് പറഞ്ഞാൽ, അതിന്റെ ഒരു കണക്കിന് എന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുറ്റബോധം പലപ്പോഴും രോഗമുള്ള അവസ്ഥയിൽ നമ്മെ വേട്ടയാണ്. അതുകൊണ്ട് ഇവിടെ ഈ മനുഷ്യനോട് കർത്താവ് പറയുന്നത്, ഇനി പാപം ചെയ്യരുത്, അതായത് നിന്റെ പഴയ അവസ്ഥയിലേക്ക് ഇനി നീ കടന്നു പോകുവാനായിട്ട് ഇടയാകരുത്. നീ വീണ്ടും നിന്നെ തന്നെ മാനസികമായി തളർത്തത്തക്കവണ്ണമുള്ള പാപങ്ങളിലേക്ക് ചെന്നുവിടാതെ നീ നിന്നെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം എന്നുള്ള ഒരു വാണിംഗും ഇവിടെ കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം ജീവിതത്തിലെല്ലാം നല്ലതായിട്ട് പോകുമ്പോഴ് നമ്മൾ ദൈവത്തെ മറക്കുവാനും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ മറക്കുവാനും അതിന്റെ എല്ലാം കൃതിക്ക് നമ്മൾ തന്നെ എടുക്കുവാനായിട്ട് ശ്രമിക്കും. നമ്മൾ തന്നെ വിചാരിക്കും, ഞാൻ ഒത്തിരി കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഇതാക്കുക ചെയ്തതാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ എപ്പോഴും നമ്മൾ ഓർക്കുക, കർത്താവിനെ സ്തുതി പറഞ്ഞുകൊണ്ട് കർത്താവിനോട് നന്ദിയുള്ളവരായി ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ പരിപൂർണമായ സന്തോഷത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുവാൻ സാധിക്കുന്നത്. ഈ മനുഷ്യനെ യഥാർത്ഥത്തില് രോഗത്തിനടിമയായിരുന്നത് എന്തോ ഒരു കുറ്റബോധം എന്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. കർത്താവിന്റെ 4 ഭാഗങ്ങളാണ് നമ്മളുടെ 4 പോയിന്റുകളാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. 1, കർത്താവ് അവനെ മോട്ടിവേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമായ മനസ്സുണ്ടോ? ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ? സൗഖ്യമാകുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലേ നമുക്ക് അങ്ങനെയുള്ള അനുഗ്രഹം കർത്താവ് വാഗ്ദാനം ചെയ്യുകയുള്ളൂ. 2, നമ്മളുടെ തോൽവികൾക്കും നമ്മുടെ പരാജയങ്ങൾക്കും നമ്മൾ വരുന്ന ന്യൂനതകൾക്കും മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുവാനുള്ള ആ ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായുള്ള ക്രിസ്തീയ ജീവിതത്തിലേക്ക് മുന്നോട്ട് വരുവാൻ സാധിക്കുകയുള്ളൂ. 3, നമ്മളിവിടെ കാണുന്ന ഒരു കാര്യം, കർത്താവ് തന്നെ അവന്റെ അടുത്തേക്ക് വന്നിട്ട് നീ നിന്റെ കിടക്കെടുത്ത് നടക്കുക എന്ന് പറഞ്ഞ് അവനെ അവന്റെ മോട്ടിവേഷനിലെ പരിപൂർണമായിട്ട് രൂപാന്തരപ്പെടുത്തുന്നവനാണ് കർത്താവ്. ആ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. ആ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാകുകയുള്ളൂ. 4, സകല മഹത്വമാനം കർത്താവിന് കൊടുത്തിട്ട് അവസാനം പിന്നെ ഈ മനുഷ്യൻ പിന്നെ അവനോട് വീണ്ടും കർത്താവ് പറയുകയാണ്, നീ ഇനി പാപം ചെയ്യരുത്, നിനക്കല്ലെങ്കിൽ ഇനിയും തിന്മയാതെ ഭവിക്കാം, അധികം തിന്മയാതെ ഭവിക്കാതിരിക്കാൻ. അതുകൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമുക്കൊരു മോചനം നേടി ഒരു അനുഗ്രഹകരമായ സന്തോഷകരമായ ജീവിതം നമുക്കുണ്ടാകുവാനായിട്ട് ആ പഴയത് വിളിക്കുക എന്നുള്ളത് കർത്താവ് നമ്മളെ മോചിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയും ആ സന്തോഷത്തിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് മനസ്സിലാ നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഈ കർത്താവ് എത്രമാത്രം അങ്ങനോട് വളരെ അനുഗ്രഹകരമായ രീതിയിൽ ഇവനെ ഇവനോട് ഇടപെട്ട് ഇവനെ മോട്ടിവേറ്റ് ചെയ്ത് ഇവനെ ഒരു പരിപൂർണ മനുഷ്യനാക്കി ഒരു പുതിയ മനുഷ്യനാക്കി രൂപാന്തരപ്പെടുത്തി എന്നുള്ളത് അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവന്റെ സാധ്യതകള് അവന്റെ കഴിവുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ ആ ഹാൻഡിക്യാപ്പ് നേച്ചർ അല്ല കർത്താവിനോട് നോക്കുന്നത്, അവനുള്ള പോസിബിലിറ്റീസ്, അവൻ എങ്ങനെ അവന്റെ സാധ്യതകൾ അവന്റെ വിജയ സാധ്യതകൾ എന്തൊക്കെയാണ്, അവന്റെ ന്യൂനതകളോ കുറവുകളോ ഒന്നുമല്ല കർത്താവ് മനസ്സിലാക്കിയത്, അവന് എന്തെല്ലാം സാധിക്കും അവനെ കൊണ്ട് സാധിക്കും എന്ന് കർത്താവ് മനസ്സിലാക്കിക്കൊണ്ട് അവനെ ശാരീരികമായും ആത്മീയമായും സുഖപ്പെടുത്തുവാനായിട്ട് കർത്താവ് ശ്രമിക്കുകയാണ്. ആ ഒരു കൺസേൺ അവന്റെ ആത്മാവിനെ കുറിച്ചും ശരീരത്തെ കുറിച്ചും കർത്താവിനുണ്ടായിരുന്നു. കർത്താവ് അവനെ പരിപൂർണമായിട്ടും ആത്മാവിനും ശരീരത്തിനും സൗഖ്യമാക്കുന്ന ഒരു ഭാഗമാണിത്. നമ്മൾ ചിന്തിച്ചു നോക്കണം, നമുക്കൊക്കെയും വൈകല്യങ്ങൾ സംഭവിച്ചിരിക്കുന്ന നമ്മുടെ പാപങ്ങളാൽ നമുക്ക് വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മെ തന്നെ സൗഖ്യമാക്കുവാൻ പലപ്പോഴും സാധിക്കത്തില്ല. കർത്താവിന്റെ ഒരു സ്പർശനമുണ്ടെങ്കിൽ മാത്രമേ ആ സൗഖ്യമാകുന്ന ശക്തി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശരീരത്തിലും ഹൃദയങ്ങളിലും വ്യാപരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് കർത്താവ് സ്നേഹിതരെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ കർത്താവ് നമ്മുടെ അടുത്തേക്ക് വരികയും നമ്മളെ നമ്മളോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നമുക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് പറയുന്നു, നീ കടന്നുപോയ നീ ജീവിച്ച ഈ രീതിയിലല്ല, പിന്നെയോ വീണ്ടും സൗഖ്യമാകപ്പെട്ട് സന്തോഷമുള്ള ഒരു മനുഷ്യനായി പരിപൂർണമായ ഒരു മനുഷ്യനായിട്ട് ആത്മാവിനും ശരീരത്തിനും സൗഖ്യമാക്കപ്പെട്ട മനുഷ്യനായിട്ട് പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരാഹ്വാനമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിന് ദൈവം തമ്പുരാൻ തന്റെ പരിശുദ്ധരൂഹാ മൂലം നമ്മെ സഹായിക്കുമാറാകട്ടെ.
ഈ നോമ്പിന്റെ നാളുകൾ പ്രത്യേകിച്ച് വളരെ ആഴമായ ചില ചിന്തകൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് പ്രത്യേകിച്ച് അടുത്ത ഞായറാഴ്ചത്തെ വേദവായന ഭാഗമാണെന്ന് അച്ഛൻ ഓർപ്പിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെ ആഴമായ ചിന്തകൾ ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മളോട് പങ്കുവച്ചു. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു നോമ്പിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് ഉണ്ടാകാവുന്ന കുറെ നല്ല ചിന്തകളാണ് ബഹുമാനപ്പെട്ട അച്ഛന് നമ്മളോട് ഓർപ്പിച്ച്. പ്രത്യേകിച്ച് നമുക്കുണ്ടാകാവുന്ന നമ്മളെ കുറിച്ച് തന്നെ ഉള്ളതായ ഒരു അവബോധം, നമ്മെ നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടുത്തുവാനും ദൈവത്തോട് ചേർന്ന് ജീവിപ്പാനും തക്കവണ്ണമുള്ളതായ വലിയൊരു ആഹ്വാനം ബഹുമാനപ്പെട്ട അച്ഛൻ ഈ ചിന്തകളിലൂടെ നമുക്ക് പങ്കുവച്ചു. പ്രത്യേകിച്ച് 38 വർഷക്കാലം കുളക്കരയിൽ രോഗിയായി കിടന്ന ഒരു മനുഷ്യനെ അവിടെ ഒരുപാട് രോഗികൾ കിടക്കുന്നതായിട്ട് വേദഭാവം നമ്മെ ഓർപ്പിക്കുന്നു. അതിനകത്ത് പക്ഷെങ്കിൽ ഒരുപാട് പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യനെ വിളിച്ചു നിർത്തി കർത്താവ് അവനെ സൗഖ്യം കൊടുക്കുമ്പോൾ അനേകർക്ക് അതൊരു മാതൃകയായി ദൈവത്തെങ്കിലേക്കുള്ള വിശ്വാസത്തെ കുറിച്ച് ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു മാതൃകയായിട്ട് അന്നും ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് ഈ വേദഭാഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ നോമ്പിന്റെ നാളുകൾ നമുക്കറിയാം, എല്ലാ ആഴ്ചയിലും പരിശുദ്ധ സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവിന്റെ കാരുണ്യത്തെ കുറിച്ചാണ്. ദൈവത്തിന്റെ കാരുണ്യം ഒരു നാളും വറ്റിപ്പോകുന്നില്ല. ഒരുപക്ഷെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾക്കപ്പുറമായി ദൈവം നമ്മെ നയിക്കുവാൻ തക്കവണ്ണം എപ്പോഴും സന്നദ്ധനാണ് എന്നുള്ളത് ഒരു പ്രാവശ്യം കൂടെ ഈ വേദഭാഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചു. ബഹുമാനപ്പെട്ട അച്ഛന്റെ വളരെ ആഴമായ അർത്ഥവത്തായ നല്ല ചിന്തകൾക്ക് പ്രത്യേകമായിട്ട് ഈ വിശ്വാസ സമൂഹത്തിന്റെ നന്ദി അറിയിച്ചു കൊള്ളട്ടെ. അച്ഛൻ എപ്പോൾ ആവശ്യപ്പെട്ടാലും തീർച്ചയായിട്ടും കൂടുതൽ ദൈവ തിരുവചന ധ്യാനങ്ങൾ നമുക്ക് നൽകും എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. പാട്ടുപുസ്തകത്തിലെ 157-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുൻപായി, മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന. ഈ നാളുകൾ നമ്മുടെ എല്ലാ രോഗികളെയും, പ്രത്യേകിച്ച് സിറിയയിൽ ഇപ്പോൾ 91 പേരെ കൂടെ ഐസിസ് ഭീകരവാദികൾ തട്ടി, ക്രിസ്ത്യാനികളെ തട്ടിക്കൊണ്ട് പോയതായിട്ട് നമ്മൾ വാർത്ത മുഖാന്തരം അറിഞ്ഞു. അങ്ങനെ അവിടെ കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളായിരിക്കുന്ന അനേകരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇന്ന് ഈ നമുക്ക് ദൈവവചനം അറിയിച്ച ബഹുമാനപ്പെട്ട അച്ഛന് എല്ലാ വൈദികരെയും ഈ ഭദ്രാസനത്തെയും അഭിവന്യ തിരുമേനിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. തിരുമേനിയെയും പ്രത്യേകമായിട്ട് ഓർക്കാം. സഭയെ പൂർണ്ണമായും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മുമ്പായിട്ട് നമുക്ക് ഈ ഗീതം പാടാം. 157-ാമത്തെ ഗീതം, മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന.
മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന, പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട
നിന്നെ വീ
ജന്മത്താലും രോഗത്താലും കലങ്ങിടേണ്ട കടന്നു
ദൈവ തിരുവുമ്പാകെ നമ്മുടെ തലകളെ വണക്കാം. കഴിഞ്ഞ ഒരാഴ്ച കാലം കൂടെ നമ്മെ പരിപാലിക്കുകയും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ശക്തിക്കപ്പുറമായ സകല പരീക്ഷകളിൽ നിന്നും വിടുവിക്കുകയും ഒരുമിച്ച ദൈവസന്നിധിയിൽ വീണ്ടും കൂടി വരുവാനും ഈ വിലയേറിയ സന്ദർഭം നമുക്ക് നൽകിയ ദൈവത്തിന്റെ അളവറ്റ കരുണയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാണ് എന്നുള്ളതായ കർത്താവിന്റെ തിരുവചനങ്ങൾ അനുദിന ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും കരകയറുവാൻ തക്കവണ്ണം നമ്മെ ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരെ ഓർക്കാം. ന്യൂജേഴ്സിയിൽ ജോർജ് കുര്യൻ ലുക്കീമിയായിട്ട് വളരെ പ്രയാസപ്പെടുന്നു. പ്രത്യേകിച്ച് അദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ശാരീരികമായി പ്രയാസമനുഭവിക്കുന്ന ക്രിസ്റ്റീന, ക്യാൻസർ രോഗം മൂലം പ്രയാസമനുഭവിക്കുന്ന പാപ്പച്ചൻ, കുഞ്ഞുമോൾ എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിലും പരിചയത്തിലും പെട്ട എല്ലാ രോഗികളെയും ദൈവ സന്നിധിയിൽ സമർപ്പിക്കാം. ദിനംതോറും നാം പേര് പറയപ്പെടുന്ന പല രോഗികളുണ്ട്, അവരെയൊക്കെ വീണ്ടും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ രോഗികളെ തിരുമുമ്പാകെ അടിയങ്ങൾ സമർപ്പിക്കുന്നു. 38 സംവത്സരക്കാലം ഒരു കുളക്കരയിൽ പ്രത്യാശയോടെ ജീവിതത്തിനെ നോക്കിക്കൊണ്ട് കിടന്നതിനായ ഒരു മനുഷ്യനെ 38 വർഷത്തെ ജീവിതത്തിന് ശേഷം പുതിയൊരു ജീവിതത്തിലേക്ക് നയിച്ചതായ അവിടുത്തെ വലിയ കാരുണ്യത്തെ ഞങ്ങൾ കേട്ടുവല്ലോ. ഞങ്ങളുടെ രോഗികളെ തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. പാപം മൂലവും അല്ലാതെയും രോഗം വരുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്തു തന്നെ കാരണമായിരുന്നാലും കർത്താവേ, ഞങ്ങളുടെ എല്ലാ രോഗികളെയും അവിടുന്ന് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. സൗഖ്യം മൂലം കർത്താവേ നിന്നിലേക്ക് കൂടുതൽ എടുത്ത് കൂടുതൽ ദൈവിക നന്മയുള്ളവരായി ജീവിപ്പാൻ തക്കോണമുള്ളതായ വലിയൊരു മുഖാന്തരം ഞങ്ങളുടെ എല്ലാ രോഗികൾക്കും അവിടെ നൽകണമേ. ദൈവമായ കർത്താവേ, അനേകരെ സൗഖ്യമാക്കിയതായ അവിടുത്തെ കരം ഇന്നും കുറുതായി പോയിട്ടില്ലാത്തതിനാൽ നിന്റെ സന്നിധിയിലേക്ക് വിശ്വാസത്തോടെ ഈ രോഗികളെ സമർപ്പിക്കുന്നു. അവിടുത്തെ കരം അവിടെ നിന്ന് നീട്ടണമേ. ഞങ്ങളുടെ എല്ലാ രോഗികളെയും അവിടെ നിന്ന് തൊടയണമേ. കർത്താവേ, സൗഖ്യത്തോടെ ഒരുമിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടുന്ന് അടിയങ്ങളെല്ലാവരെയും മുഖാന്തരമാക്കണമേ. പ്രത്യേകിച്ച് സിറിയയുടെ അതുപോലെ മിഡിൽ ഈസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന ക്രൈസ്തവ പീഡനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ അനേകർ തിരുനാമത്തിൽ കർത്താവെ പീഡിപ്പിക്കപ്പെടുന്നു. ദൈവമേ, അവിടുന്ന് ഇറങ്ങി വരണമേ. എല്ലാ പീഡകരെയും മാറ്റി കർത്താവെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ ലോകത്തെ മുഴുവൻ അവിടുന്ന് ഒരുക്കണമേ. നിന്റെ നാമം ഈ ലോകത്തിൽ വിളിക്കപ്പെടുവാൻ അവിടുത്തെ നാമം കർത്താവെ എല്ലാത്തിലും ശ്രേഷ്ഠമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കുമാറാകണമേ. ഈ ലോകം മുഴുവൻ കർത്താവെ നിന്റെ നന്മ നിറയുവാൻ തക്കവണ്ണം ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള ശക്തനായ ദൈവസന്നിധിയിലേക്ക് അടിയങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. പ്രത്യേകിച്ച് ഇന്ന് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഞങ്ങൾക്കായി തിരുവചനത്തെ പകർന്നു നൽകി അവിടുത്തെ അഭിഷക്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ താലന്തുകളും അനുഗ്രഹരമായി പൂർത്തീകരിപ്പാൻ തക്കവണ്ണം അവിടെ നിന്റെ ദാസനെ സഹായിക്കുമാറാകണമേ. എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങളും കർത്താവെ ലഭ്യമാകുവാനും കൂടുതൽ അർത്ഥവത്തായി ജീവിപ്പാനും തക്കവണ്ണം നിന്റെ മകനെ അവിടുന്ന് ഇടയാക്കുമാറാകണം. എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തെയും ഇതിനെ നയിക്കുന്ന തിരുമേനിയെയും സഭയെയും കർത്താവെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. സാക്ഷ്യമുള്ള വലിയൊരു കൂട്ടമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് അടിയങ്ങളെല്ലാവരെയും ഒരുക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേക ആവശ്യങ്ങളും രോഗങ്ങളുമായിട്ടൊക്കെ കടന്നു വന്നിരിക്കുന്നുവല്ലോ. ദൈവമേ, പ്രത്യാശയോടെ ജീവിതത്തിന്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും നേരിടുവാനും കർത്താവെ സൗഖ്യം പ്രാപിക്കുവാനും ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികൾക്കും നിന്നെ ഉത്തരമായി കാണുവാനും തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ. വീണ്ടും കർത്താവെ കൂടി വരുവോളം അവിടുത്തെ വിസ്താരമേറിയ ചിറകടിയിൽ അടിയങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. നാഥ, നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടമ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലവിധമായ പ്രതിസന്ധികളിലായി അകപ്പെട്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ രോഗികളെയും ഒരിക്കൽ കൂടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. എഡ്വിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ സൗഖ്യവും കൃപയും അവിടുന്ന് ഉയരത്തിൽ നിന്ന് നൽകുമാറാകണമേ. പ്രത്യേകിച്ച് ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, തിരുഹിത പ്രകാരം ജീവിപ്പാൻ അടിയങ്ങളെ ഒരുക്കണമേ. ഈ നോമ്പിന്റെ നാളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥമായ ഒരു രൂപാന്തരം അടിയങ്ങളിൽ സംഭവിക്കുവാനും കർത്താവെ കൂടുതൽ അനുഗ്രഹകരമായി ജീവിപ്പാനും നിന്റെ വഴികളിൽ കൂടെ നടക്കുവാനും തക്കവണ്ണം ഈ നോമ്പ് മൂലം ഞങ്ങൾക്ക് അവിടുന്ന് ഇടയാക്കണമേ. ഈ നോമ്പിന്റെ നാളുകളിലൂടെ മഹത്വകരമായ ഉയർപ്പിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് യോഗ്യത നൽകുമാറാകണമേ. എല്ലാ നന്മകളാലും കൃപകളാലും നിറക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്ന് വന്നാലും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ബെന്നിയച്ചൻ ആശീർവാദം ബാറക്കുമോർ. പിതാവാം ദൈവമേ അവിടുത്തെ സ്നേഹവും ഏകപുത്രനാം ദൈവമേ അവിടുത്തെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവമേ അവിടുത്തെ സംബന്ധവും സഹവാസവും നാഥ അടിയങ്ങളെല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് രോഗത്തിലും പ്രയാസത്തിലും ഭാരത്തിലും കഴിയുന്ന ഏറ്റവും ഭാഗം സമർപ്പിച്ച എല്ലാ പേരുകളുടെ മേലും, നമ്മുടെ അറിവിലും പരിചയത്തിലും പെട്ട എല്ലാ രോഗികളുടെ മേലും, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കർത്താവെ പീഡിപ്പിക്കപ്പെടുന്ന അവിടുത്തെ ജനതയ്ക്ക് വേണ്ടിയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ അർഹതപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നു വന്നാളും വന്ന് ആവശ്യമാറാകട്ടെ. അമ്മേ, ഇന്ന് തിരുവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ച ബഹുമാനപ്പെട്ട ബെന്നി അച്ഛനോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം ഒരിക്കൽ കൂടെ അറിയിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് രാജേഷ് അച്ഛന് ഇന്ന് ഇതിൽ പങ്കെടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അച്ഛൻ്റെ മകന് പനിയായിട്ട് അച്ഛന് ഹോസ്പിറ്റലിൽ അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് പങ്കെടുക്കുവാനായിട്ട് കഴിയാതിരുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ തിരുമേനിയുടെ അസാന്നിധ്യത്തിൽ തിരുമേനിയോടുള്ള ഈ കൂട്ടായ്മയ്ക്കും നൽകുന്ന നേതൃത്വത്തിനായിട്ട് തിരുമേനിയോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. ഇന്ന് ഈ ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും, റെക്കോർഡ് ചെയ്ത മനോജ്, മറ്റേ ഇന്ന് പാട്ടുപാടിയവര് എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും ഒന്ന് ചേരാം. ഇതുവരെയും ദൈവാത്മാവ് നമ്മെ പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.